സിസ്റ്റർ സോണിയ ചാക്കോ ഡി സി എഴുതുന്നു. ഗോവയിൽ നിന്ന് ഗാലക്സികളിലേക്ക്. എപ്പോഴും കൗതുകം നിറഞ്ഞ മനസ്സുള്ളവനായിരുന്നു റിച്ചാർഡ്. ഒരു ശാസ്ത്രജ്ഞനാകുക എന്നതായിരുന്നു അവൻ ഉള്ളിൽ കൊണ്ടു നടന്ന സ്വപ്നം. രണ്ട് ആൺകുട്ടികളുള്ള ഒരു സാധാരണ ഗോവൻ ക്രൈസ്തവ കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടി. മാതാപിതാക്കൾ ജോലി ചെയ്തിരുന്നത് കുവൈറ്റിലായതിനാൽ കുടുംബമൊന്നിച്ച് കുവൈറ്റിലായിരുന്നു ബാല്യകാലം. എന്നാൽ ഒന്നാം ഗൾഫ് യുദ്ധത്തിന് ശേഷം ജീവിതമാകെ മാറി. അവർ അഭയാർത്ഥികളായി മടങ്ങി ഗോവയിൽ സ്ഥിരതാമസമാക്കി. അന്ന് റിച്ചാർഡിന് 12 വയസ്സ്. ഗോവയിൽ ദൈവാശ്രയ ബോധത്തോടെ ആ കുടുംബം ജീവിതം തുടർന്നു. ഗോവയിലെ മബുസയിലുള്ള സെൻറ് ബ്രിട്ടോ ഹൈസ്കൂളിലായിരുന്നു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം. അവിടെ വച്ചാണ് അവൻ ഈശോസഭാ വൈദികരെ പരിചയപ്പെടുന്നത്. അവരുടെ ജീവിത രീതിയിൽ അവൻ ആകൃഷ്ടനായി. അതേസമയം ശാസ്ത്ര കൗതുകങ്ങൾ അവൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിന്നു. അല്പനാളുകൾ കൂടി കടന്നുപോയി. റിച്ചാർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠനം പൂർത്തിയാക്കി. അവൻ്റെ വലിയൊരാഗ്രഹം മാതാപിതാക്കളോട് അവൻ തുറന്നു പറഞ്ഞു. പക്ഷേ അത് ശാസ്ത്രജ്ഞൻ ആകണമെന്നായിരുന്നില്ല, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ആഗ്രഹം. ഒരു വൈദികനാകണം. പ്രപഞ്ചത്തെ വിസ്മയത്തോടെ കാണുന്ന ആ യുവ മനസ്സിൽ ദൈവം പാകിയ ദൈവികമായ ആഗ്രഹത്തിൻ്റെ വിത്ത് ശക്തിയോടെ മുള പൊട്ടുകയായിരുന്നു. ആഗ്രഹത്തിന് മാതാപിതാക്കളുടെ സമ്മതം ലഭിച്ചതോടെ 1996 വൈദിക പരിശീലനത്തിനായി ജെസ്യൂട്ട് സഭയുടെ കർണാടകയിലുള്ള ബെൽഗാമിലുള്ള നോവിഷ്യേറ്റിൽ ചേർന്നു. പക്ഷേ മുന്നോട്ടുള്ള യാത്ര സുഗമമായിരുന്നില്ല. ഏറ്റവും നിർണായകമായ പ്രതിസന്ധിയാണ് നാളുകൾക്കകം മുന്നിൽ വന്നത്. ഏക സഹോദരന് സെറിബ്രൽ മലേറിയ ബാധിച്ചു. അല്പനാളുകൾക്കുള്ളിൽ സഹോദരൻ മരിച്ചു. ഇനി അവശേഷിക്കുന്നത് വൈദികാർത്ഥിയായ റിച്ചാർഡ് മാത്രം. സ്വാഭാവികമായും റിച്ചാർഡിൻ്റെ മാതാപിതാക്കൾ അവശേഷിക്കുന്ന മകനെങ്കിലും തങ്ങൾക്കൊപ്പം വേണമെന്ന് ആഗ്രഹിച്ചു. സെമിനാരിയിൽ നിന്ന് തിരികെ വരാൻ അവർ അവനെ നിർബന്ധിച്ചു. പക്ഷേ റിച്ചാർഡിന് അത് ചിന്തിക്കാനാവില്ലായിരുന്നു. എനിക്ക് ഒരു വൈദികനാകണം, അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വിശുദ്ധ പൗലോസ് ചോദിക്കുന്നതുപോലെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഒടുവിൽ മാതാപിതാക്കൾ മകനെ തൻ്റെ ദൈവവിളിയുടെ യാത്ര തുടരാൻ അനുവദിച്ചു. തൻ്റെ സഹോദര നഷ്ടം റിച്ചാർഡിനെ വിശ്വാസത്തിലും കർത്താവിനെ അനുഗമിക്കാനുള്ള ആഗ്രഹത്തിലും കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത്. പൗരോഹിത്യ പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള ഫിലോസഫി പഠനത്തിന് മുമ്പ് തന്നെ അധികാരികൾ റിച്ചാർഡിനെ ജർമ്മനിയിലെ ഹൈഡൽബർഗ് സർവകലാശാലയിലേക്ക് ഭൗതികശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിനായി അയച്ചു. ദൈവത്തിൻ്റെ വിളി എത്രമാത്രം മഹത്തരമാണെന്ന് തെളിയിക്കുന്ന ഒരു തീരുമാനം കൂടിയായിരുന്നു അത്. തൻ്റെ പുരോഹിതനാകാൻ സ്വമനസാ തീരുമാനമെടുത്ത റിച്ചാർഡിൻ്റെ സ്വപ്നം അവിടുന്ന് തന്നെ ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് പറയാം. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടുന്ന ശാസ്ത്രജ്ഞൻ എന്ന സവിശേഷ ദൗത്യത്തിലേക്ക് റിച്ചാർഡ് അതിലൂടെ നയിക്കപ്പെടുകയായിരുന്നു. കാരണം ആ പഠനകാലത്ത് ഒരു ജ്യോതിശാസ്ത്രജ്ഞനെന്ന നിലയിൽ സ്റ്റാഫ് അംഗമായി വത്തിക്കാൻ ഒബ്സർവേറ്ററി അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ ഒരേ സമയം ശാസ്ത്രജ്ഞനും അതോടൊപ്പം വൈദികനുമാകാനുള്ള അസുലഭ അവസരം അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. ദൈവത്തിനു വേണ്ടി സ്വപ്നം കണ്ടവരെ അവിടുന്ന് ഉയർത്തുക തന്നെ ചെയ്യുമല്ലോ. അല്പനാളുകൾക്കകം ആ മഹനീയ ദിവസം വന്നെത്തി. 2011 ഡിസംബർ 28 ഗോവ പ്രൊവിൻസിലെ ജെസ്യൂട്ട് പുരോഹിതനായി അദ്ദേഹം അഭിഷിക്തനാകുന്ന ദിവസം. അതൊരു സ്വർഗീയ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നെന്നാണ് അമ്മ മേരി ഡിസൂസ പറയുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ മകൻ ദൈവത്തിങ്കിലേക്ക് പോയി. റിച്ചാർഡ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയിൽ അവൻ ഉറച്ചുനിന്നു. ഇന്ന് സഭയ്ക്കും ലോകത്തിനും വേണ്ടി അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇതാണ് ആ അമ്മയുടെ വാക്കുകൾ. വൈദികനായി അഭിഷിക്തനായ ശേഷം ജർമ്മനിയിലെ മ്യൂണിക്കിലുള്ള മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജ്യോതിശാസ്ത്രത്തിൽ പഠനം തുടരുകയും അവിടെ നിന്ന് തന്നെ ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. പിന്നീട് അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിൽ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം തുടർന്നു. 2018 എറിക് ബെല്ലിനൊപ്പം M32 എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ ഗാലക്സിയുടെ സാന്നിധ്യം തെളിയിക്കാൻ ഈ വൈദിക ശാസ്ത്രജ്ഞന് കഴിഞ്ഞു. നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിയായ ആകാശഗംഗയ്ക്ക് ഏറ്റവും സമീപ ഗാലക്സി ആൻഡ്രോമിഡ ആകാശഗംഗയുടെ പകുതി വലിപ്പമുള്ള മറ്റൊരു ഗാലക്സിയെ ലയിപ്പിച്ചു. അതിൻ്റെ അവശിഷ്ടമായിരുന്നു M32. ഏതാണ്ട് പൂർണ്ണമായും നശിച്ചുപോയ യഥാർത്ഥ ഗാലക്സിക്ക് ശാസ്ത്രസംഘം M32P എന്ന് പേരിട്ടു. ഇത് ശാസ്ത്രലോകത്ത് വളരെ ശ്രദ്ധേയമായ ചലനമാണ് സൃഷ്ടിച്ചത്. ജ്യോതിശാസ്ത്രത്തിൽ മുഴുവൻ സമയ ഗവേഷണമാണെങ്കിലും ഫാദർ റിച്ചാർഡ് പലപ്പോഴും പ്രാദേശിക ഇറ്റാലിയൻ ഇടവകകളിൽ ഞായറാഴ്ചകളിൽ സഹായിക്കുകയും അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ജൂലൈ മുതൽ വത്തിക്കാൻ ഒബ്സർവേറ്ററിയോട് അനുബന്ധിച്ചുള്ള ഈശോ സഭാ സമൂഹത്തിൻ്റെ സുപ്പീരിയർ കൂടിയാണ് ഫാദർ റിച്ചാർഡ് ഡിസൂസ SJ. പൗരോഹിത്യത്തിലേക്കും ശാസ്ത്രത്തിലേക്കുമുള്ള വിളികൾ പരസ്പരം കൈകോർക്കുന്നു. കാരണം ജ്യോതിശാസ്ത്രം പഠിക്കാനും ശാസ്ത്രജ്ഞനാകാനും ഒബ്സർവേറ്ററിയിൽ ഈശോ സഭാ വൈദികനായി ജോലി ചെയ്യാനും എൻ്റെ മേലുദ്യോഗസ്ഥർ എന്നോട് വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വത്തിക്കാൻ ഒബ്സർവേറ്ററിയിൽ പ്രവർത്തിക്കുന്നത് സഭയുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ പ്രപഞ്ചത്തെ എത്രയധികം കണ്ടെത്തുന്നുവോ അത്രയധികം ഞാൻ അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഫാദർ റിച്ചാർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ. അതെ, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 19:1. കർശനമായ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് പുറമെ ശാസ്ത്രത്തിനും മതത്തിനും ഒരുമിച്ച് പോകാൻ കഴിയുമെന്ന് ലോകത്തോടും സഭയോടും വിശദീകരിക്കുന്ന പൊതുപ്രസംഗങ്ങളിൽ പങ്കെടുക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിൻ്റെ ഭാഗമാണ്. സഭയ്ക്ക് കത്തോലിക്ക ശാസ്ത്രജ്ഞരുടെ സമ്പന്നമായ പാരമ്പര്യമുണ്ടെന്നും ശാസ്ത്രവും വിശ്വാസവും യോജിച്ചതാണെന്നും പ്രഖ്യാപിക്കുകയാണ് ഫാദർ റിച്ചാർഡിൻ്റെ ജീവിതം. ദൈവവിളി എത്രയോ ശ്രേഷ്ഠമെന്ന് വിളിച്ചോതുന്ന ഇപ്രകാരമുള്ള ജീവിതങ്ങളെയോർത്ത് കർത്താവിന് നന്ദി പറയാം. നല്ല ദൈവമേ, അനേകം വിശുദ്ധ വൈദികരെ സഭയ്ക്കും ദൈവജനത്തിനും അനുഗ്രഹമായി അങ്ങ് ഉയർത്തണമേ.